SBS Radio. നമസ്കാരം ഡോക്ടർ പി ജെ കുരുള, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം. നമസ്കാരം സെൽവി.
ഡോക്ടർ, ഇപ്പോൾ ഓസ്ട്രേലിയ സ്പ്രിംഗിലേക്ക് അല്ലെങ്കിൽ വസന്തകാലത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഈ സമയത്ത് വളരെയധികം അലർജികളും അസുഖങ്ങളും ഒക്കെ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണല്ലോ. എന്തൊക്കെയാണ് ഈ ഒരു കാലാവസ്ഥയിൽ കൂടുതലായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ?
സാധാരണമായി ഇപ്പോൾ സമയത്ത് കൂടുതലും കാണുന്നത് പിന്നെ ഹേ ഫീവർ, അതായത് ഈ അതിന് ടെൻഡൻസി ഉള്ള ആളുകൾക്ക്, അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ഹേ ഫീവർ ഒന്ന്, പിന്നെ ആസ്മ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഈ സമയത്ത് ഉണ്ടാകുന്ന അലർജി പ്രോബ്ലംസ്.
ഓക്കെ. തണ്ടർ സ്റ്റോം ആസ്മയും സാധാരണ കണ്ടുവരാറുണ്ടല്ലോ അല്ലേ?
അതെ, അത് ഈ സീസണിൽ തണ്ടർ സ്റ്റോം ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാകാറുണ്ട്. അതെ, അതിന് പ്രധാന കാരണം ഈ സമയമാകുമ്പം വിന്റർ അങ്ങോട്ട് കഴിഞ്ഞു, വെയിൽ വരാൻ തുടങ്ങുമ്പോഴുള്ള ഈ പുല്ലുകളൊക്കെ കിളിർത്തു തുടങ്ങും. പിന്നെ പല ചെടികളുടെയും ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് അതിൻ്റെ പിന്നെ സ്പോർട്സ് പുറത്ത് ഉണ്ടാവും വരും. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് കുറച്ച് കാറ്റും കുറെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ സമയം അതുകൊണ്ട് ഈ പൊതുവെയുള്ള അലർജൻസ് ഇതൊക്കെയാണ്. ഈ പിന്നെ ഗ്രാസിന്റെ പോളൻസ്, പിന്നെ ഫ്ലവർ പോളൻസ്, പിന്നെ ചില സമയത്ത് ഈ ആനിമൽസിന്റെ, അതായത് കാറ്റ്, പട്ടി, പൂച്ച, അതിൻ്റെയൊക്കെ ഈ രോമം പൊഴിയാനുണ്ടെങ്കിൽ അതും വീടിനുള്ളിൽ ഒത്തിരി കിടക്കും, അതും അലർജി കൂട്ടാനുള്ള സാധ്യതകളുണ്ടാവും.
ഓക്കെ. പ്രധാനമായിട്ടും ഗ്രാസിൽ നിന്നും അല്ലെങ്കിൽ പൂമ്പൊടിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സീസണിൽ
ഉണ്ടാകുന്നത്.
ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഹേ ഫീവറും ആസ്മയും ഒക്കെയാണ്, അല്ലെങ്കിൽ തണ്ടർ സ്റ്റോം ആസ്മയും ഒക്കെയാണ് പ്രധാനമായിട്ടും കാണാറുള്ളത്. അപ്പൊ ഇപ്പോ ഹേ ഫീവറിന്റെ കാര്യം തന്നെ നോക്കിയാൽ, ഇതിപ്പോ നിരവധി പേരെ ഈ സമയത്ത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഹേ ഫീവർ.
അപ്പൊ
എന്തൊക്കെ കരുതലുകളാണ് ഇതിനായി? സ്പ്രിംഗ് ഓൾറെഡി ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനി കൂടുതൽ ഇത് മൂർജിക്കുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ കരുതലുകൾ എടുക്കാൻ സാധിക്കും?
അത് ഈ വീടിന് ചുറ്റും ഉണ്ട് ഈ പൂവളുണ്ടാകുന്ന ചെടികള്, അതുപോലെ തന്നെ ചില സ്പെസിഫിക് പ്ലാന്റ്സ് ഉണ്ട് ഈ അലർജി ഉണ്ടാക്കുന്ന, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നിവൃത്തിയുള്ളിടത്തോളം മാറ്റാൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ വീടിനകത്തും ഈ ഫ്ലവറിങ് പ്ലാന്റ്സ്, അത് പൊതുവെ കുറവാണ് എന്നാലും അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സ് അകത്തുണ്ടാവുന്നോ അത് മാറ്റിവെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഭയങ്കരമായിട്ട് ഈ ഹേ ഫീവറും ആസ്മയും ഉള്ളവർ നിവൃത്തിയുള്ളിടത്തോളം ലോൺ മൂവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരെങ്കിലും ചെയ്യിക്കണം. അതുപോലെ തന്നെ ഈ അലർജി ഉള്ള പിള്ളേർ ഈ പുതുതായിട്ട് മൂവ് ചെയ്ത ലോണിലോട്ട് അവരെ വിടരുത്. അഥവാ അവർക്ക് അങ്ങനെ അവിടെ തന്നെ കളിക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രിംഗ്ലർ വെച്ചാൽ, ഒന്ന് വെള്ളം ഒഴിക്കാമെങ്കിൽ കുറെ ഈ പോളൻസ് എല്ലാം താഴോട്ട് അങ്ങ് അടിയും. പിന്നുള്ളത് നമുക്ക് ഈ സ്പെസിഫൈക്ക് ആയിട്ട് അറിയാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു എൻവയറമെന്റിലാണെങ്കിൽ എനിക്ക് അലർജി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ ഒരു ആന്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട്
പോകണം.
അതുപോലെ തന്നെ ഈ അലർജി ഉള്ളവർ ദിവസവും ഈ പോളൻ കൗണ്ട് റേഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ വലിയ ഹൈ പോളൻ കൗണ്ട് ഉള്ള ദിവസമാണെങ്കിൽ പുറത്തിറങ്ങാതിരിക്കണം.
ഇപ്പൊ ഹേ ഫീവറിന്റെ കാര്യം തന്നെ നോക്കിയാൽ, ഇപ്പൊ ഹേ ഫീവർ അകറ്റാനായിട്ട് പല മരുന്നുകളും ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം നെയ്സൽ സ്പ്രേ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതിന് പുറമെ ഒരു പുതിയ ചികിത്സ, അതായത് ഈ ടാബ്ലറ്റുകളും നെയ്സൽ സ്പ്രേ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഹേ ഫീവറിനെ അകറ്റി നിർത്താവുന്ന തരത്തിലുള്ള ഒരു ചികിത്സ കണ്ടുപിടിക്കുകയുണ്ടായല്ലോ, അതേക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ?
ഈ ഇമ്യൂണോ തെറാപ്പി അല്ലെങ്കിൽ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒത്തിരി നാളായിട്ടുള്ളതാ. അതിങ്ങനെ അതിന്റെ ഓരോ പുതുതായിട്ട് റിഫൈൻ ചെയ്ത് അത് ആദ്യം അതിനൊരു അലർജി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അവർ ഈ അലർജി പല ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏതാണ് സ്പെസിഫിക് അലർജി എന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു സീരീസ്, അതായത് ആ അലർജിൻ തന്നെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ നമ്മുടെ സ്കിന്നിന് അടിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് ശരീരത്തിൽ അതിനുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിപ്പം അതിനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ അലർജി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്.
അപ്പൊ എന്താണ് ഈ പ്രത്യക്ഷത്തിൽ ഡോക്ടർ ചെയ്യുന്നത്?
അത് ഈ പല പല അലർജൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പല പല ഗ്രാസ് പോളൻസ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നുള്ളത് വീട്ടില് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ് അത് മോൾഡ്, അത് കൂടുതലും ഈ വിന്ററിലാണ് കൂടുതൽ മോൾഡ് ഉള്ളത്. പക്ഷെ അതിങ്ങനെ കിടക്കും, അത് ശ്വസിച്ചാലും പിന്നെ നമുക്ക് ഈ അലർജീസ് ഹേ ഫീവറും മറ്റേ ആസ്മയും വരും. അപ്പൊ അതിന് അവരതിന്റെ പല ഈ അലർജൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല പല ഡൈല്യൂഷനിൽ വെച്ചിട്ടുണ്ട്. അത് ആദ്യം സ്കിന്നിന് അടിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൽ എന്ത് റിയാക്ഷൻ ഉള്ളത് നോക്കി, റിയാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ സാധനത്തിന് അലർജി ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. എന്നിട്ട് അത് തന്നെ വേറൊരു ഡൈല്യൂട്ട് ഫോമിൽ ശരീരത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത ഒരു സീരീസ്, അതായത് ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും അത്.
ഇപ്പോൾ തണ്ടർസ്റ്റോം ആസ്മ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വിക്ടോറിയയിൽ തണ്ടർസ്റ്റോം ആസ്മ മൂലം 6 പേരോളം മരണം അടഞ്ഞിട്ടുള്ളതാണ് 2016. തണ്ടർസ്റ്റോം ആസ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കരുതലുകൾ എടുക്കണം, എങ്ങനെ അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും, അതായത് ഇത് ബാധിക്കുന്നവരെ?
അതെ, അത് ആദ്യം അതിനുള്ളൊരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിവൃത്തിയുള്ളിടത്തോളം പുറത്തു പോകാതിരിക്കുക. പക്ഷെ വീട്ടിനകത്താണെങ്കിൽ തന്നെ ഇതിന് പ്രിവെന്റീവ് പിന്നെ ഇൻഹേലേഴ്സ് ഉണ്ട്, അത് അന്ന് ഒരു ഡോസ് എക്സ്ട്രാ വേണമെങ്കിൽ കഴിക്കാം, എടുക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രെഡ്നിസലോൺ എന്നുള്ള ടാബ്ലറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡ് വീട്ടിൽ കരുതിയിരിക്കണം. അപ്പം ആസ്മ പതിവ് ഇത് അതിൻ്റെയുള്ള സ്പ്രേസ് എടുത്തിട്ട് കുറവ് കാണുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഒരു പ്രെഡ്നിസലോൺ അങ്ങ് എടുക്കുന്നതാണ് സേഫ്. ഇത് എന്നിട്ടും ഒരു റിലീഫ് കണ്ടില്ലെങ്കിൽ പിന്നെ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ പുറത്തോട്ട് അഥവാ ഇത് ഒരു മാസ്ക് പിന്നെ കെട്ടിയാൽ കുറച്ചൊക്കെ ഡസ്റ്റിനെ അത് പ്രിവെന്റ് ചെയ്യും.
ഓക്കെ, ഇനിയിപ്പം ഡോക്ടർ ആദ്യം തന്നെ ആസ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ആസ്മയും വളരെ കൂടുതലായി ഈ സമയത്ത് കണ്ടുവരുന്നതാണല്ലോ.
അതെ അതെ അതെ.
അപ്പൊ അതിനായിട്ട് എന്തൊക്കെ കരുതലുകളാണ് നേരത്തെ എടുക്കേണ്ടത്?
ഈ ഇതുപോലൊക്കെ തന്നെ ഉള്ളൂ കാര്യം. ഈ ഹേ ഫീവറിന്റെ ഒരു പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ ആസ്മ എന്ന് പറയുന്നത്. അപ്പം ആസ്മയുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും പിന്നെ ഇൻഫെക്ഷൻസ്, അതായത് ഇപ്പോൾ ഈ വിന്റർ സമയത്ത് ടുവേർഡ്സ് എൻഡ് ഓഫ് ഇപ്പോഴത്തെ സമയത്ത് ഒത്തിരി വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, പിന്നെയും ഫ്ലൂ പോലെ. അന്നേരം ആസ്മ കൂടും. ആ സമയത്ത് ഡോക്ടറിനെ പോയി കണ്ടിട്ട് ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും ആവശ്യമാണോ, അതിൻ്റെ കൂടെ അതുപോലെ തന്നെ പ്രെഡ്നിസലോൺ ആവശ്യമാണോ എന്നുള്ളത് പിന്നെ നമ്മൾ തിരക്കണം. ഒന്നാമത് ഈ രാത്രിയിൽ ഭയങ്കര തണുപ്പായിട്ട് പിറ്റേ ദിവസം ചൂടാവുമ്പം അന്നേരത്തും ഈ ചുമയ ആസ്മ ഉണ്ടാകാം. അങ്ങനെയുള്ള സമയത്ത് ഈ അതിൻ്റെ ആ ഇൻഹേലേഴ്സ് പിന്നെ പറഞ്ഞിരിക്കുന്ന പോലെ റെഗുലറായിട്ട് ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രിവെൻറ്റർ ഇൻഹേലേഴ്സും ഉപയോഗിച്ചിരിക്കണം.
ഓക്കെ, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പാണെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
വലിയ ഹൈ പോളൻ കൗണ്ട് ഉള്ള ദിവസമാണെങ്കിൽ പുറത്തു പോയി കളിക്കരുതെന്ന് പറഞ്ഞു വിടണം. പിന്നെ വേറൊരു സമയം അവർ ഒത്തിരി ആസ്മ ഫ്ലെയറപ്പ് ചെയ്യുന്നത് പുറത്തിറങ്ങി ഓടുമ്പോഴാണ്. അങ്ങനെയുള്ളപ്പം ഓടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ വെന്റലിൻ പോലുള്ള, അതായത് ആസ്മ വന്നു കഴിഞ്ഞുള്ള പിന്നെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അല്ലെ, റിലീവർ എന്ന് പറയും, അത് ഒരു പഫ എടുത്തിട്ട് പിന്നെ കളിക്കാൻ പോകാൻ പറയണം. ഇപ്പം പിന്നെ സ്കൂളുകളിലൊക്കെ ഇവർക്ക് ഈ ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, അത് ടീച്ചേഴ്സ് അത് നോക്കി ഫോളോ ചെയ്തോളും. പിന്നെ അതുതന്നെ ആസ്മ ഉള്ള പിള്ളേരാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അവർക്ക് ആസ്മയുടെ ആ ഇൻഹേലേഴ്സ് അന്ന് പ്രത്യേകം ഉണ്ട് കൊടുക്കണം. അതിനുള്ള പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. പുറത്തിറങ്ങേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു പഫ് എടുത്തിട്ടൊക്കെ ഇറങ്ങാനായിട്ട്. പിന്നെ ഒന്നുള്ളത് ഈ ആസ്മ ഉള്ള കുട്ടികൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത്, ഇപ്പം ഇവിടെ ഇപ്പം എല്ലാവർക്കും വീട്ടിൽ പെറ്റ്സ് ഉണ്ട്, പട്ടി പൂച്ച, പ്രത്യേകിച്ച് പൂച്ച, അതുങ്ങളെ ഒന്ന് കൂടെ കിടത്തി ഉറങ്ങാൻ പിള്ളേരെ സമ്മതിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പിള്ളേരുടെ ഈ ആസ്മ ഉള്ള കുട്ടികളുടെ മുറികളിൽ ഒത്തിരി ഫർണിച്ചറും ഒന്നും വെക്കാതെ മിനിമം, അതായത് ഈ ഫർണിച്ചറിലൊക്കെ പൊടി പിടിക്കും. ആ പൊടിക്കകത്ത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞൊരു കൃമിയുണ്ട്, അത് അകത്ത് ചെന്നിട്ട് ഈ ആസ്മ ഉണ്ടാക്കും. ഇപ്പം അതുപോലെ തന്നെ പിന്നെ കാർപ്പറ്റ് നിവൃത്തിയുള്ളിടത്തോളം പിള്ളേരുടെ ഈ ആസ്മ ഉള്ള പിള്ളേരുടെ മുറികളിൽ കാർപ്പറ്റ് ഇല്ലാതിരിക്കാൻ നോക്കുകയാണ് നല്ലത്. അഥവാ കാർപ്പറ്റ് ആണെങ്കിൽ അത് ഈ വലിയ ഹൈ പായൽ ഇല്ല, അത് ലോ പായൽ, അത് വാക്യൂം റെഗുലറായിട്ട് വാക്യൂം ചെയ്യണം. പിന്നെ പൊടിയുള്ളത് ഈ നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമല്ലോ, അങ്ങനെ തുടയ്ക്കാതെ വെറ്റ്, അതായത് കുറച്ച് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് തുടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് വേളിലോട്ട് പൊങ്ങി വരും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സീസണില് അലർജി ഉള്ള ആളുകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലേ?
അത് തന്നെ. അതെ.
ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ പി ജെ കുരുള.
Hear more stories in your language by visiting sbs.com.au.